ഹലോ, നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമല്ലേ? ഞാനൊരു ഒരു നാലാഴ്ച ഒരു രണ്ട് മൂന്നാലാഴ്ച മുമ്പേ, കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞങ്ങൾ ഒരു യാത്ര പോയി ലാസ് വേഗസിലേക്ക്. ഞാൻ താമസിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ ബേരിയ, സാൻ ഫ്രാൻസിസ്കോ എന്നുള്ള സ്ഥലത്താണ്, കാലിഫോർണിയയിൽ. അപ്പോൾ നെവാഡ കാലിഫോർണിയൻ്റെ അടുത്തുള്ള സ്റ്റേറ്റിലുള്ള സ്ഥലമാണ് ലാസ് വേഗസ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് പോയി. അത് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്ക് ഏതാണ്ട് ഒരു ആഴ്ച എടുത്തു ആ ഒരു അനുഭവത്തിൽ നിന്നും റിക്കവർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എന്താണത് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തത്? അപ്പോൾ ചില ഐഡിയാസ് എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ആ ഒരു ട്രിപ്പ് എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇത് പോഡ്കാസ്റ്റിന് വേണ്ടി ചെയ്യുന്ന റെക്കോർഡിംഗ് ആണ്. അപ്പം അത്യാവശ്യം നീണ്ട ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. അപ്പം ആദ്യം എന്തിനാണ് എല്ലാവരും കൂടി ലാസ് വേഗസ് പോകുന്നൊരു അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത്. ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ട്രിപ്പുകൾ ആളുകൾ കൂടുതൽ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഐ ക്യാൻ ഷെയർ മൈ എക്സ്പീരിയൻസസ്. അവിടെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കാം മതി. പിന്നെ ലാസ് വേഗസിൽ നടക്കുന്നത് ലാസ് വേഗസിൽ തന്നെ നിൽക്കണം, പുറത്ത് വരരുത് എന്നുള്ളതുകൊണ്ട് അവിടെ നടന്ന എല്ലാവിധ കുത്തിമറിയും ഞാനിവിടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയാണ്, ഷിക്കാഗോയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്. അപ്പം ആ സുഹൃത്ത് ഇപ്പോൾ ഒരു വർഷം മുമ്പേറ്റ് അമേരിക്കയിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നാട്ടിലുള്ള ആൾക്കാരെ പറ്റി, പിന്നെ ഇവിടെ അമേരിക്കയിൽ തന്നെ പല സ്ഥലത്തുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കും, എടാ നമ്മളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണ്ടേ വല്ലപ്പോഴും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഐഡിയയിൽ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടിയിട്ട് ലാസ് വേഗസിൽ മീറ്റ് ചെയ്താലോ, കാരണം ലാസ് വേഗസ് പോകാത്ത ആൾക്കാരുടെ ആ കക്ഷി പോയിട്ടില്ല ലാസ് വേഗസിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ലാസ് വേഗസിൽ മീറ്റ് ചെയ്യുക ആൾക്കാരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്താണ്. അങ്ങനെ നേരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് അറിയുന്ന, നമ്മളുടെ കോളേജ് പഠിച്ചത് എന്ന് മാത്രമല്ല കോളേജിൽ അതേ സമയത്ത് ഉണ്ടായിരുന്ന, അതായത് കോളേജിലെ ഒരേ കാലത്ത് ഒരേ രീതിയിലുള്ള കശപിശകളും ബഹളവും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു കൂട്ട് എന്നാണ് അതിനെ പറയേണ്ടത്. അല്ലാണ്ട് കോളേജ് പഠിച്ച ആ സമയത്ത് പഠിച്ച എല്ലാ ആൾക്കാരും എന്നുള്ളതല്ല അതിൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ അപ്പം അറ്റ്ലാന്റ എന്നൊരാൾ, പിന്നെ ഷിക്കാഗോ എന്ന് ഒരാൾ, പിന്നെ നോർത്ത് കാരലൈന എന്ന് ഒരാൾ, പിന്നെ എല്ലയിൽ ഒരാൾ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ എന്താ പറയുക സാക്രമെൻറ്റോ ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് ആൾക്കാർ. അപ്പോൾ ആ വരുന്നു ദുബായിൽ നിന്ന് രണ്ടാൾ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് എന്നാണ്. അവർ വരൽ നടന്നില്ല, അവർക്ക് എന്തോ ചില തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അവർ ഞങ്ങളിപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, അവർ വരാൻ പറ്റിയില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു, അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലമാണ്. അങ്ങനെ ലാസ് വേഗസിൽ ഞങ്ങൾ അന്വേഷിച്ച്, അപ്പോൾ ലാസ് വേഗസിൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ പറഞ്ഞാൽ എല്ലാ മെയിൻ സംഭവങ്ങളും നടക്കുന്നത് അവിടെയാണ്. വലിയ വലിയ ഹോട്ടലുകളും ഗാംബ്ലിങ്ങിൻ്റെ ഏരിയ ഒക്കെ നടക്കുന്ന ആ സ്ട്രിപ്പിലാണ്. സ്ട്രിപ്പിൽ നിന്ന് കുറച്ച് ദൂരത്ത് പോയി താമസിക്കുക, പക്ഷെ എന്നാലും നമ്മൾ സ്ട്രിപ്പിലാണെങ്കിൽ അത് താഴത്തെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നുള്ളതുകൊണ്ട് സ്ട്രിപ്പിൽ തന്നെ വേണം. അങ്ങനെ അന്വേഷിച്ച് ഹോട്ടലിന് പകരം എല്ലാവരും കൂടി താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റുമായിരുന്നു ഒരു സംഭവം. അപ്പോൾ ആ സ്ട്രിപ്പിൽ തന്നെ അപ്പാർട്ട്മെൻറ്റ് കിട്ടി, 16 പേർക്ക് താമസിക്കാം എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ. 12 ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ച് അവസാനമൊക്കെ കൂടി 9 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, 3 പേർക്ക് വരാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ 16 പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ, എന്നാലും ഒരു 9 പേർക്ക് വളരെ സുഖമായിട്ട്. അപ്പോൾ കിച്ചൺ ഉണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാം, അങ്ങനത്തെ ഉണ്ട്. പിന്നെ സ്മോളൊക്കെ അടിച്ച് കൂടാന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഒരു ഹോസ്റ്റലിലൊക്കെ കുത്തി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 3-4 ദിവസം അവിടെ കൂടാന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ പല സമയത്താണ് വരുന്നത്. ഞാൻ നേരത്തെ ദുബായിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ 15-ാം തീയതി രാവിലെ തന്നെ, 15 ആ അതെ ജനുവരി ഫെബ്രുവരി 15 മുതൽ 19 വരെ അങ്ങനെയാണ് ദിവസങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 15-ാം തീയതി രാവിലെ തന്നെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ എത്തി. എല്ലാ നെക്സ്റ്റ് ആൾ വരുന്നത് വൈകുന്നേരം 6 മണി വരെ. ഞാനൊരു പണിയില്ലാണ്ട് ഇങ്ങനെ നമ്മളെ വേഗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാല് വേദനിച്ചു പോയി. ഒരു പണിയില്ല, കാരണം എന്താ വെച്ചാൽ എന്ത് ചെയ്യാനാ, ഞാൻ ഗാംബിൾ ചെയ്യില്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കുറച്ച് സ്മോളൊക്കെ അടിച്ച് പിന്നെ വേറൊന്നും ചെയ്യല്ല. റൂമിലേക്ക് ചെക്ക് ഇൻ ആവണമെന്നുണ്ടെങ്കിൽ 4 മണിവരെ കാത്തുക്കണം. അപ്പോൾ ഞാൻ ഏതാണ്ട് 9 മണിക്ക് അവിടെ എത്തിയിട്ട് വൈകുന്നേരം 4 മണിവരെ വെറുതെ തട്ടി തിരിഞ്ഞടക്കുക. അതാണ് എനിക്ക് ഭയങ്കര ആ സമയത്ത് ഞാനുള്ള ആൾക്കാരൊക്കെ വാട്സാപ്പിൽ തെറി പറഞ്ഞിട്ട്, കാരണം നിങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. എനിവേ, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരോരോരുത്തർ വന്ന് ഞങ്ങൾ 4 ദിവസം ഭയങ്കര ഗംഭീരമായിട്ട് തായി. ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊന്നും, നമ്മളൊക്കെ ജീവിതം പല രീതിയിൽ, നമ്മളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ജീവിതം നമ്മളെ പലയിടത്ത് എത്തിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചർച്ചകൾ ഭയങ്കര രസമായിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിട്ടില്ല. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് അവിടെ കോഴിക്കോട് റെക്കാ ക്ലബിലൊന്ന് മീറ്റ് ചെയ്യും. കാരണം ഞങ്ങളൊക്കെ പഠിച്ചത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് REC കോഴിക്കോട് NIT എന്ന് പറയുന്നത്. അപ്പോൾ NIT പഠിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു റെക്കാ ക്ലബ്ബ് കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടെയാണ് ജനറലി എല്ലാവരും കൂടി മീറ്റ് ചെയ്യുക. അപ്പോൾ മീറ്റ് ചെയ്യുക, എല്ലാവരും കൂടി കാണുക എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഒന്നും ഇല്ലാണ്ട് നമ്മൾ ആ സുഹൃത്തുക്കൾ മാത്രമായിട്ടൊരു സ്ഥലം വരെ പോവുക എന്നുള്ളത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. മാത്രമല്ല അതിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. അതായത് കോളേജ് വിട്ടതിന് ശേഷം ഇതുവരെ കാണാതെ 10-30 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ചില ആൾക്കാരും. അപ്പോൾ ഞാനിതിൽ എല്ലാ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വർഷത്തിൽ ചില ആൾക്കാരെ നിരന്തരം കാണാറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും 30 വർഷമായി കണ്ടുമുട്ടാത്ത ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടത് കാണാൻ തന്നെ ഒരു രസമാണ്. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സർപ്രൈസ്, 30 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കാണുന്ന സമയത്ത് 10-23 വയസ്സുള്ള സമയത്ത് 22-23 വയസ്സുള്ള സമയത്ത് ഇപ്പം 50-ന്റെ മുകളിൽ കിടന്നിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു അനുഭവമാണ്. എനിക്ക് 2018 ഞങ്ങളെ കോളേജിൻ്റെ ഒരു 25 ഇയർ റിയൂണിയന് പോയപ്പം ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെ ഞാൻ അന്ന് കുറേ ആൾക്കാരെ കാണുന്നത് ആ ഒരു അവസരത്തിൽ വെച്ചിട്ടാണ്. ആൻഡ് ദിസ് വാസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ഞാൻ വേറെ ഒരു കാര്യം മനസ്സിലാക്കി എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നിരന്തരം കാണുന്ന ആൾക്കാരെ, അതായത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരെ അവിടെ വെച്ച് കാണുന്ന സമയത്ത് ആ എൻവയൺമെൻറ്റ് എന്തോ ആ ഒരു ആ മൊത്തമുള്ള നമ്മളിതിൻ്റെ ഇൻട്രാക്ഷനെ അത് ഡിഫറെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നി. ഇവിടെ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഈവൻസിന് കാണുകയാണ്, കുടുംബത്തിൻ്റെ കൂടെ കാണുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ആ ഒരു ടോട്ടലി നമ്മളുടെ ഒന്നും ഹോം ടൗൺ അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ മാത്രം, ആ കോളേജിലുണ്ടായിരുന്ന ആൾക്കാർ മാത്രം, എന്തും ഒന്നിനും ഒരു മുഖം മൂടിയില്ലാതെ എന്തും പറയാൻ പറ്റുന്ന, ആർക്കെങ്കിലും വിഷമമാവും വിഷമമാവില്ലേ എന്നൊക്കെ എന്നൊന്നും ചിന്തിക്കാതെ നമുക്ക് പെരുമാറാൻ പറ്റുന്നൊരു ഒരു അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തും പറയാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷെ എന്നാലും എനിക്കെന്തോ ആ എക്സ്പീരിയൻസ്, ഞാൻ സ്ഥിരം കാണുന്ന സുഹൃത്തുക്കളെ പോലും അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. വളരെ ചെറുപ്പമായി എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ചെറുപ്പമാണ്, എന്നാലും ആ അവസരത്തിൽ ചെറുപ്പമായി എന്നുള്ളതും കൂടെ പറയണം. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ആൾക്കാർ മാറിയിട്ടുണ്ട്. ആൾക്കാർക്ക് ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, രാഷ്ട്രീയ അനുഭവങ്ങൾ, ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തു, രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയം ചർച്ച ചെയ്തു. പക്ഷേ അവിടേക്ക് രാഷ്ട്രീയ ഭിന്നതകൾക്കും അല്ലെങ്കിൽ ആശയ ഭിന്നതകൾക്കും അപ്പുറം ഒരു എന്തോ ഒന്ന് കണക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഇതിലുള്ള ചില ആൾക്കാരെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലെ ചില കമൻറ്റുകൾ വഴിയും ഒക്കെ ഞങ്ങൾ തല്ലുകൂടുകയും എന്താ സാമൂഹ്യ മാധ്യമത്തിൽ ബ്ലോക്ക് ചെയ്യും, അൺഫ്രണ്ട് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇരിക്കുമ്പോഴും ആ ഒരു പരിസരത്ത് എല്ലാവരും കൂടി വന്ന സമയത്ത് എന്തെന്നില്ലാതെ ഇതിലൊന്നും ബാക്കി ഒരു ഭിന്നതകൾക്കൊന്നൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ആൾക്കാരങ്ങ് ഒന്നായി മാറുന്നത്, അത് ഇടയ്ക്കെങ്കിലും അങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നടക്കുമെന്നുള്ളത് നമ്മൾ അതിനൊന്നൊരു പ്രത്യേകത, നമ്മൾ ചുറ്റും കാണുന്ന പല സംഭവത്തിനും നമ്മളൊരു പ്രത്യേകത കാണുന്നില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൽപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഒരു ട്രിപ്പിൽ എന്തോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര റിജ്യൂവിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഏറ്റവും വേദനാജനകമായൊരു സംഭവം കൂടെ ഉണ്ടായി. അതായത് ഏറ്റവും അവസാനത്തെ ഫ്ലൈറ്റ് എൻ്റേതാണ്. ഏറ്റവും ആദ്യം വന്നത് ഞാനാണ്, ഏറ്റവും അവസാനം പോണത് ഞാനാണ്. ഈ ആദ്യം വന്നിട്ട് നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റില്ല, ഓരോരുത്തർ വരുന്നു നമുക്ക് എങ്ങനെ അവസാനത്തെ പോകാനുള്ള അവസാനത്തെ ആളാവുന്ന സമയത്ത് എല്ലാവരും ഉണീച്ച് പോകുന്ന ഓരോരുത്തർ ഓരോരുത്തരായി പോകുന്നത് എല്ലാവരോടും ഓരോരുത്തരോടും ബൈ പറഞ്ഞ് ഓരോരുത്തർ എന്നാൽ പിന്നെ കാണാറാന്നും പറഞ്ഞിട്ട് പോകുന്നത് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. എനിക്ക് ഈ എന്താ പറയുക, ഗുഡ് ബൈ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഗുഡ് ബൈ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ച് തറച്ച് പോകും. ഗുഡ് ബൈസ് പറയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഗുഡ് ബൈ പറച്ചിൽ. പക്ഷേ ഈ ആറേഴ് ആൾക്കാർ എൻ്റെ മുമ്പേ യാത്ര പറഞ്ഞു പോകുന്ന ആറേഴ് യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ ആകെ വിഷമമായിപ്പോയി. അത് പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇറ്റ് ആക്ച്വലി ടുക്ക് മീ അബൌട്ട് എ വീക്ക്. ഞാൻ തിരിച്ചു വന്നു, തിരിച്ചു വന്ന് ജോലിയിലേക്ക് പോയി. ഞാൻ ഏതാണ്ടൊരു ആഴ്ച തീർന്ന് തിങ്കളാഴ്ച ഒഴിവായിരുന്നു ഞങ്ങൾക്ക്. 4 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു വൺ വേ അത് റിക്കവർ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ യാത്രയോട് കൂടിയിട്ട്, ഇങ്ങനത്തെ യാത്രകൾ കൂടുതൽ വേണമെന്നുള്ളത്. അതായത് നമ്മളെ കോളേജിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിൽ പരിചയപ്പെട്ട ആൾക്കാർ നമ്മളുടെ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവും, ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും, വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, പക്ഷേ അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു അവസരത്തിൽ കണ്ടുമുട്ടിയിരുന്ന നമ്മളുടെയൊക്കെ ഒരു ഫോർമേറ്റീവ് സ്റ്റേജിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അത് ഇപ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തോ കോളേജിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ആരുടെങ്കിലും ഒരാൾ ഹോം ടൗണിലൊന്നും അല്ലാണ്ട് ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ളത്. അവിടെ രസകരമായിട്ടുള്ളൊരു സംഭവം വേറെ നടന്നത്, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ പെട്ടെന്ന് ഒരാളിങ്ങനെ ഓടി വന്നിട്ടുണ്ട്, ഹലോ നിങ്ങൾ പഹയനല്ലേ? അപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോടുള്ള ഇവിടെ കാലിഫോർണിയയിൽ തന്നെയുള്ള കോഴിക്കോട്ടിൽ നിന്നുള്ള 2-3 ആൾക്കാർ അവിടെ ആ പ്രദേശത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒരാളുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ ജൂനിയറായി പഠിച്ചുവാണ് കോളേജിലും. അപ്പം എന്തൊരു ചെറിയ ലോകമാണ്, ആ ചെറിയ ലോകത്തിലാണ് ഈ കുഞ്ഞി 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 മനുഷ്യർ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് തമ്മിൽ വലിയ അകൽച്ചകൾ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അതിൽ ഒരു പങ്ക് എനിക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങൾ കമൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ ബഹളം വയ്ക്കുന്നത്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇതാക്കുന്നത്, ഇറ്റ് ഈസ് ഇൻ വൺ വേ ഓഫ് അത് ക്രിയേറ്റിംഗ് ദ ഡ്രിഫ്റ്റ് എന്നുള്ളത് ഇടയ്ക്ക് തോന്നും. പക്ഷെ എനിക്ക് ഇപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ പറഞ്ഞ അടുത്ത മുമ്പൊക്കെ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ്. അടുത്ത് ഇവിടെ ഉള്ള ആൾക്കാരാണ്, ഇപ്പം ദുബായിൽ നിന്നുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല, ഓലയും കൂടെ വരാൻ പറ്റുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാവരും കൂടി ദുബായിൽ. ഇപ്പം ഞാൻ ദുബായിൽ പോയിട്ടില്ല, ദുബായിൽ നിന്ന് വിട്ടതിന് ശേഷം, അതായത് 2001-ന് ശേഷം ഞാൻ ദുബായിൽ പോയിട്ടില്ല. കഴിഞ്ഞ 24 വർഷമായിട്ട് ദുബായിൽ പോയിട്ടില്ല. അതിന് മുമ്പ് അവിടെ ദുബായിലാണ് താമസിച്ചിരുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ ധാരാളം സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, ഇന്ത്യയിൽ നിന്നും ആൾക്കാർക്ക് വരാൻ സൗകര്യമാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒരു ദുബായിൽ വെച്ചിട്ട് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാലോ എന്നുള്ളത് ഞാൻ അങ്ങനെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചത്. അതൊരു നല്ലൊരു സംഭവമാണ്. സൗത്ത് അമേരിക്ക പോകണം, അങ്ങനെ പല സ്ഥലത്തും പോകണം എന്നുള്ളതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം അങ്ങനെയുള്ള ചില ഗെറ്റ് ടുഗദേഴ്സൊക്കെ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. വീഡിയോ ഒന്നും എടുത്തില്ല, ഫോട്ടോസൊക്കെ എടുത്തു, അതിനെ പറ്റിയിട്ടൊന്നും എഴുതുണ്ടായി. പക്ഷെ അല്ലാതെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതിനൊന്നും അല്ലായിരുന്നു പ്രസക്തി. തമ്മിൽ തമ്മിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്നൊക്കെ അല്ലാണ്ട്, ഐ തിങ്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വരെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീൽ ഐ കുഡൻ്റ് റിയലി അണ്ടർസ്റ്റാൻഡ്. യു ഷുഡ്. എല്ലാ സമയത്തും നമ്മൾ ചില കൺസ്ട്രെയിൻസിൻ്റെ ഒക്കെ ഉള്ളിൽ ജീവിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഇനിയുള്ള കാലം ജീവിതവും എന്ന് വിചാരിച്ച് പോകും. അതിൽ നിന്നൊരു ബ്രേക്ക് ചെയ്തിട്ട് നമ്മളിപ്പോഴും അബി മേ ജവാൻ ഹൂന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കുറച്ച് തുള്ളിക്കളിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു അവസരം കൂടിയാണിത്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണേലും വലിയ അർത്ഥമില്ല. ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, കുറച്ച് കൈൻഡ് ഓഫ് എ ലോങ്ങർ എപ്പിസോഡ് എന്നുള്ളതാണ് വിചാരിച്ച്, പക്ഷേ ഇത് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 15 മിനിറ്റിൽ തീർന്നുപോയി. നബനങ്ങനെയാക്കാം. ഓക്കേ.